ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കണക്കിൽപ്പെടാത്ത പണം വസതിയിൽ നിന്നും കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ച് ലോക്സഭ. പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഹർഘർ തിരംഗ പരിപാടിക്ക് രാജ്യത്ത് മികച്ച പ്രതികരണം. ന്യൂഡൽഹിയിൽ ഇന്ന് തിരംഗ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ആണവായുധം പ്രയോഗിക്കുന്നത് സംബന്ധിച്ച് പാകിസ്ഥാൻ കരസേനാ മേധാവി അസിം മുനീർ നടത്തിയ പരാമർശത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ലോക ഗെയിംസ് വുഷു ഫൈനലിൽ ഇന്ത്യയുടെ നമ്രത ബത്ര ഇന്ന് മത്സരത്തിനിറങ്ങും. കണക്കിൽപ്പെടാത്ത പണം വസതിയിൽ നിന്നും കണ്ടെത്തിയ സംഭവത്തിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ച് ലോക്സഭ. ഇതിനായി മൂന്നംഗ സമിതി രൂപീകരിച്ചതായി സ്പീക്കർ ഓം ബിർള സഭയെ അറിയിച്ചു.
मैंने न्यायमूर्ति यशवंत वर्मा को पद से हटाने के अनुरोध के आधारों की जांच करने के उद्देश्य से निम्नलिखित तीन सदस्यों वाली एक समिति गठित की है. समिति यथाशीघ्र अपनी रिपोर्ट प्रस्तुत करेगी. जांच समिति की रिपोर्ट प्राप्त होने तक ये प्रस्ताव लंबित रहेगा.
വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യസഭ 2 മണിവരെയും ലോക്സഭ നടപടികൾ 3 മണിവരെയുമാണ് നിർത്തിവച്ചിരിക്കുന്നത്. ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ വിഷയം സഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ പ്രതിഷേധം. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഇതുവരെ 4.12 കോടി വീടുകൾ അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന സഹമന്ത്രി ചന്ദ്രശേഖർ പെമ്മസാനി. 2.90 കോടി വീടുകൾ ഇതിനകം നിർമ്മിച്ചതായും അദ്ദേഹം ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകി. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്രവിഹിതമായി 2.17 ലക്ഷം കോടി രൂപ കൈമാറിയതായും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. റഷ്യയുമായുള്ള സംഘർഷത്തിന് ഉചിതമായ പരിഹാരം കാണേണ്ടത് സംബന്ധിച്ച ഇന്ത്യയുടെ നിലപാട് സെലൻസ്കിയെ അറിയിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാധ്യമായ എല്ലാ പിന്തുണയും നൽകി യുക്രൈനുമായുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആണവായുധം പ്രയോഗിക്കുന്നത് സംബന്ധിച്ച് പാകിസ്ഥാൻ കരസേനാ മേധാവി അസിം മുനീർ നടത്തിയ പരാമർശത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഒരു തരത്തിലുള്ള ആണവ ഭീഷണിക്കും വഴങ്ങില്ലെന്ന് ഇന്ത്യ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു. ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും തുടർന്നും സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹർഘർ തിരംഗ പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ തിരംഗ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്, കിരൺ റിജിജു, സഞ്ജയ് സേത്ത്, മുഖ്യമന്ത്രി രേഖാ ഗുപ്ത തുടങ്ങിയ പ്രമുഖർ റാലിക്ക് നേതൃത്വം നൽകി. 79-ാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. വികസിത ഭാരതത്തിലേക്ക് നയിക്കുന്ന ഐക്യത്തിന്റെ പ്രതീകമാണ് ത്രിവർണ പതാകയെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് പറഞ്ഞു.
हमारा गणतंत्र दिवस अनेक ऐसे त्यौहार जो देश भर में मनाए जाते हैं और उसी के क्रम में ये तिरंगा भी एक ऐसी ताकत है जो हम सबको एकता के सूत्र में बांधता है और तिरंगे को देखने मात्र से लोगों के मन में रगों में खून बह के प्रवाह की गति तेज हो जाती है. तिरंगा हमें स्मरण कराता है उन लाखों लाखों बलिदानियों का जिन्होंने देश की रक्षा के लिए, देश की स्वतंत्रता के लिए अपने आप को समर्पित किया.
1508 മീറ്റർ ദൈർഘ്യമുള്ള ദേശീയ പതാകയേന്തി തരംഗം സൃഷ്ടിച്ച് ജമ്മുകശ്മീരിലെ ഡോഡയിൽ ഇന്ന് മെഗാ തിരംഗ റാലി നടന്നു. ഹർഘർ തിരംഗ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച റാലിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ത്രിവർണ പതാകയുമായി അണിനിരന്നു. ഹർഘർ തിരംഗ ക്യാമ്പയിന്റെ ഭാഗമായി ലക്ഷദ്വീപിലെ കവരത്തിയിൽ നിറപ്പകിട്ടാർന്ന തിരംഗ ഉത്സവ് സംഘടിപ്പിച്ചു. ലക്ഷദ്വീപിന്റെ തനത് പാരമ്പര്യ ഭക്ഷണങ്ങളും കരകൌശല വസ്തുക്കളും ഉൾപ്പെടുത്തിയ പ്രദർശനം അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് SB ദീപക് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഓരോ പൌരനിലും ദേശഭക്തി വളർത്തുക, ഓരോ വീട്ടിലും ദേശീയ പതാക ഉയർത്തുക എന്നീ സന്ദേശങ്ങൾ ഉയർത്തുന്ന തിരംഗ മഹോത്സവത്തിൽ സമ്പൂർണ്ണ പങ്കാളിത്തമാണ് ദ്വീപുകളിൽ പ്രകടമാവുന്നത്. ശിക്ഷാ കാലാവധി പൂർത്തിയായ തടവുകാർ ജയിലുകളിൽ കഴിയുന്നില്ലെന്ന് ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി സുപ്രീംകോടതി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആഭ്യന്തര സെക്രട്ടറിമാർക്കാണ് കോടതി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ശിക്ഷാ കാലാവധി പൂർത്തിയായവരെ മറ്റു കേസുകളിൽ പ്രതി അല്ലെങ്കിൽ ഉടൻ മോചിപ്പിക്കണമെന്ന് കോടതി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 30 പ്രസിദ്ധീകരിക്കും. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച പരാതികൾ സമർപ്പിക്കാനുള്ള കാലാവധി 12 ദിവസം പിന്നിട്ടിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയും പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വോട്ടർമാരിൽ നിന്നും 14,000 പരാതികൾ ഇതിനകം ലഭിച്ചതായും കമ്മീഷൻ വ്യക്തമാക്കി. തെരുവ് നായ വിഷയത്തിൽ സുപ്രീംകോടതി വിധി സ്വാഗതം ചെയ്ത് ഡൽഹി സർക്കാർ. നായ്ക്കളെ പിടികൂടി വന്നിങ്ങരിച്ച ശേഷം സ്ഥിരം ഷെൽട്ടറുകളിലേക്ക് മാറ്റാനാണ് കോടതി ഇന്നലെ നിർദ്ദേശം നൽകിയത്. പിടികൂടിയ തെരുവ് നായ്ക്കളെ പൊതുവിടങ്ങളിൽ തിരികെ വിടരുതെന്നും സ്വമേധയാ എടുത്ത കേസിൽ സുപ്രീംകോടതി വ്യക്തമാക്കി. ഇതിനുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. 79-ാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനായി ആശയങ്ങൾ പങ്കിടാൻ ജനങ്ങളെ ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനായാണ് ചിന്തകളും ആശയങ്ങളും ക്ഷണിച്ചത്. 200 കോടിയിലധികം ഇടപാടുകളിലൂടെ നാഴികക്കല്ല് പിന്നിട്ട് മുഖാധിഷ്ഠിത ആധാർ ക്രമീകരണ സംവിധാനം. കഴിഞ്ഞ 6 മാസത്തിനിടെയാണ് ഇടപാടുകളുടെ എണ്ണം 100 കോടിയിൽ നിന്ന് 200 കോടിയിലെത്തിയത്. രേഖകൾ കൈവശമില്ലാതെ തന്നെ വ്യക്തികൾക്ക് സ്വന്തം മുഖം സ്കാൻ ചെയ്ത് തിരിച്ചറിയൽ സ്ഥിരീകരണം നടത്താൻ സാധിക്കും എന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകത. ഉത്തരാഖണ്ഡിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയരുന്നതിന് പുറമെ മണ്ണിടിച്ചിൽ മൂലം റോഡ് ഗതാഗതം തടസ്സപ്പെടുന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട്. തീർത്ഥാടകരുടെ സുരക്ഷ പരിഗണിച്ച് കേദാർനാഥ് യാത്ര മറ്റന്നാൾ വരെ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ കാലവർഷം സജീവമായതിനെ തുടർന്ന് അണക്കെട്ടുകളിലെ ജലനിരപ്പ് അതിവേഗം ഉയരുന്നു. വിവിധ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ വിട്ടുനിൽക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൈനയിൽ നടക്കുന്ന ലോക ഗെയിംസിൽ വുഷു 52 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ ഇന്ത്യയുടെ നമ്രത ബത്ര ഇന്ന് മത്സരിക്കും. നമ്രതയുടെ ഫൈനൽ പ്രവേശനത്തോടെ വുഷുവിൽ ഇന്ത്യയ്ക്ക് മെഡൽ ഉറപ്പായി. പുരുഷ കോമ്പൌണ്ട് ആർച്ചറിയിൽ ഇന്ത്യയുടെ ഋഷഭ് യാദവ് ഇന്നലെ വെങ്കലം നേടിയിരുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ 6 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ. സംഭവത്തിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. അൽ ജസീറയുടെ 5 റിപ്പോർട്ടർമാർ ഉൾപ്പെടെയാണ് ഞായറാഴ്ചയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഖത്തർ, UK തുടങ്ങിയ രാജ്യങ്ങൾ സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തി. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെയും അനുബന്ധ വിഭാഗമായ മജീദ് ബ്രിഗേഡിനെയും ഭീകരസംഘടനകളായി പ്രഖ്യാപിച്ച് അമേരിക്ക. ഭീകരവാദത്തിനെതിരായ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികളുടെ ഭാഗമാണിതെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. പാക് സൈനിക മേധാവി അസിം മുനീറിന്റെ US സന്ദർശനത്തിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം. ഇന്ത്യൻ തീരസംരക്ഷണ സേനയും ശ്രീലങ്കൻ കോസ്റ്റ്ഗാർഡുമായുള്ള 8-ാമത് ഉന്നതതലയോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സമുദ്ര മലിനീകരണം തടയൽ, മാരിടൈം സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. ഇന്ത്യൻ നാവികസേനയുടെ INS ഉദയഗിരി, INS ഹിംഗിരി യുദ്ധക്കപ്പലുകൾ ഈ മാസം 26 വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. INS ഉദയഗിരി മുംബൈയിലെ കപ്പൽ നിർമ്മാണശാലയിലും INS ഹിംഗിരി കൊൽക്കത്തയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര യുവജനദിനം. യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ August 12 യുവജനദിനമായി ആചരിക്കുന്നത്. 2000 മുതലാണ് ദിനാചരണം ആരംഭിച്ചത്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കായി പ്രാദേശിക യുവജന പ്രവർത്തനങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. കണക്കിൽപ്പെടാത്ത പണം വസതിയിൽ നിന്നും കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ച് ലോക്സഭ. പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഹർഘർ തിരംഗ പരിപാടിക്ക് രാജ്യത്ത് മികച്ച പ്രതികരണം. ന്യൂഡൽഹിയിൽ ഇന്ന് തിരംഗ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ആണവായുധം പ്രയോഗിക്കുന്നത് സംബന്ധിച്ച് പാകിസ്ഥാൻ കരസേനാ മേധാവി അസിം മുനീർ നടത്തിയ പരാമർശത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ലോക ഗെയിംസ് വുഷു ഫൈനലിൽ ഇന്ത്യയുടെ നമ്രത ബത്ര ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.